ഒരു വാക്ക്, ശ്രീ എസ് ഡി പ്രിൻസിൻ്റെ ലേഖനം. ശീർഷകത്തിലെ ഗർജനവും കുതിരയും. ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പ് പന്തുകളിയിലെ ആവേശം ഏറ്റവും ശക്തമായി അലയടിച്ച നാടുകളിലൊന്ന് കേരളമാണ്. മുക്കിലും മൂലയിലും നാലാൾ കൂടുന്നിടത്തുമൊക്കെ കളി തന്നെയായിരുന്നു ചർച്ച. പത്രങ്ങളിലാകട്ടെ വാക്കുകളുടെ പന്തുകളിയും. കളി വിവരിക്കാനുള്ള ശ്രമങ്ങളിൽ പലതും രസകരമായിരുന്നു. മൈതാനത്ത് നടക്കുന്ന പന്തുകളി ഒരു യുദ്ധമോ നായാട്ടോ ഒക്കെയാണെന്ന ധ്വനിയായിരുന്നു പലയിടത്തും. ഫ്രഞ്ച് പടയോട്ടം, പാരീസ് ടാങ്കുകൾ മുന്നോട്ട്, യൂറോ വാർ, അങ്ങനെ അങ്ങനെ. ടി വിയിൽ കളി കാണുമ്പോൾ എന്തെങ്കിലും കുറിക്കുന്നത് ശീലമായതിനാലാവാം കൊറിയയെ വറുത്തരച്ച് ബ്രസീൽ എന്നും ഒരു പത്രത്തിൽ കണ്ടു. ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പ്രതീക്ഷയെ ശരിവച്ച് അർജന്റീന കപ്പ് നേടിയപ്പോൾ ആ വിജയത്തെ മെസ്സിക്ക് സമർപ്പിക്കുകയായിരുന്നു പലരും. സൂപ്പർ മെസ്സി എന്നായിരുന്നു ഒരു ആംഗല പത്രത്തിലെ ശീർഷകം. അതിൽ ശ്രേഷ്ഠമെന്ന സുപ്രീം ഉണ്ട്, മെസ്സിയുമുണ്ട്. ആധിപത്യമെന്നർത്ഥം വരുന്ന സുപ്രമസി എന്ന വാക്കായി വായിക്കുകയുമാവാം. നാലിടത്ത് മെസ്സി മുത്തം എന്നും ഒരിടത്ത് മെസ്സി ഗാഥ എന്നും കണ്ടു. അർജന്റീന എന്ന് പല നീളത്തിലുള്ള വിളികളായിരുന്നു പലയിടത്തും മുഖ്യ ശീർഷകം. അതിനെ പരിഷ്കരിച്ച് ഒരു പത്രം ഗർജന്റീന എന്നെഴുതിയപ്പോൾ അത് അന്നത്തെ ശീർഷകങ്ങളിലെ ഗർജനമായി. പോർച്ചുഗലിനെ തകർത്ത് മൊറോക്കോ ഗർജിച്ചു എന്നൊരിടത്ത് കണ്ടപ്പോഴേ പ്രതീക്ഷിച്ചതാണൊരു ഗർജനം. ഫൈനലി അത് വന്നു. വാതിലും പൂട്ടും ചില എഴുത്തു മാത്രം ആർക്കും എളുപ്പത്തിൽ ഊഹിക്കാവുന്ന ശൈലിയിലായിപ്പോയി. ഉദാഹരണമായി, ഇക്വഡോർ എപ്പോഴൊക്കെ കളിച്ചാലും ഡോർ അടയ്ക്കുന്നതിലേക്കാണ് ശീർഷകങ്ങൾ നീണ്ടത്. ഇക്വഡോറിന്റെ വിജയസാധ്യത മങ്ങിയപ്പോൾ ഒരു പത്രം ഇക്വഡോർ അടച്ച് സെനഗൽ പ്രീ ക്വാർട്ടറിൽ എന്നെഴുതി. ഒരു കളി കഴിഞ്ഞപ്പോൾ ഡച്ചിനെ പൂട്ടി ഇക്വഡോർ എന്നും തോറ്റപ്പോൾ ഇക്വഡോർ അടഞ്ഞു എന്നുമായി. ഋഷഭ് പന്ത് നന്നായി കളിക്കുമ്പോഴൊക്കെ പന്താസ്റ്റിക് എന്ന് കണ്ടു ശീലിച്ചതുകൊണ്ടാവാം ഫ്രാൻസ് ജയിച്ചപ്പോൾ കണ്ട ഫ്രഞ്ചാസ്റ്റിക്കിന് ഒരു പുതുമ പോരാത്തത്. അപ്പോൾ പിന്നെ ഹോൾ ഉണ്ടാക്കാൻ ഹോളണ്ട് എന്ന് കണ്ടാലോ. തലകുത്തി മറിഞ്ഞ രാജ്യങ്ങൾ. ലോകകപ്പ് ശീർഷകങ്ങളിൽ പലതിലും രാജ്യങ്ങളുടെ പേര് തലകുത്തി മറിയുകയായിരുന്നു. ബ്രസീൽ എതിരാളിയുടെ വഴിയടച്ചപ്പോൾ ബ്രസീൽഡ് എന്ന് കണ്ടു. അർജന്റീനയ്ക്ക് ഉടനെ ഒരു കളി ജയിച്ചേ മതിയാവൂ എന്ന് വന്നപ്പോൾ പേരിൽ തന്നെ ഒരു അർജന്റ് ഉള്ളതുകൊണ്ട് ജയം അർജന്റ്, അർജന്റായി ഒരു ജയം എന്നൊക്കെ കണ്ടു. ഖാനയുടെ ജയത്തിന് ഖാനാലാപം എന്നും ബെഡാഖാനയെന്നും തലക്കെട്ട് വന്നു. ഏറ്റവും കൂടുതൽ ഗോളടിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ എത്തിയപ്പോൾ ഇംഗോളണ്ട് എന്നായി വിശേഷണം. എന്തൊരു ജപ്പാൻ, ജപ്പാനാ ജയിക്കാനാ എന്നൊക്കെ എഴുതിയ ശേഷം ജപ്പാൻ ടെക്നോളജി എന്നും കണ്ടു. സാങ്കേതിക വിദ്യയിൽ ആ രാജ്യം പണ്ടേ ജപ്പാനാണല്ലോ. ജപ്പാൻ തോറ്റപ്പോൾ ഒരിടത്ത് ഒടുവിൽ ജപ്പാനും വീണു എന്ന് അടിച്ചു വന്നു. പന്തിനൊപ്പം ഓടിയെത്തിയപ്പോൾ ഒടുവിലെന്നത് ഓടുവിൽ ആയിപ്പോയി. ഗോൾ കളമായ പത്രക്കോളം. കാൽപന്ത് കളിയിൽ വിജയം നിശ്ചയിക്കുന്നത് ഗോളായതുകൊണ്ടാവാം പത്രങ്ങളിൽ ഗോൾ എന്ന വാക്കുകൊണ്ട് ഗോളടി പതിവായിരുന്നു. തുറന്നു ഗോൾക്കളം, ആഗോളാരവം എന്നിങ്ങനെ തുടങ്ങി റൊണാൾഡോയുടെ ഗോളടിയിലെ മികവ് സൂചിപ്പിക്കാൻ ഗോളാർഡോ എന്നും പിന്നീടത് കണ്ണീരാൾഡോ ആയി. ഹാട്രിക്ക് നേടിയ ഗോൺസാലോ റോമോസിനെ ഗോൾസാലോ റോമോസ് എന്നും പോളണ്ടിന്റെ ലെവൻഡോസ്കിയെ ലെവൻ ഗോൾസ്കി എന്നും വിശേഷിപ്പിക്കുന്ന രസനീയമായ തലത്തിലെത്തി. ഇങ്ങനെ ഓരോ നാളും ഓരോ പത്രത്താളും ഗോൾമയമാകുമ്പോഴുള്ള സന്തോഷത്തെ വിശേഷിപ്പിക്കാനുള്ള ശീർഷകവും കണ്ടു. ഗോളോഹരി ആനന്ദം. കുതിരയും മറിമായവും. കളിയെഴുത്തിൻ്റെ ആവേശത്തിൽ സെൽഫ് ഗോളുകളും കയറാം. ഒരു സാമ്പിൾ, അവസാന ക്വാർട്ടർ ഫൈനലിൽ മൂന്ന് ടീമുകളും യൂറോപ്പിൽ നിന്ന്. ഒരു ടീം മരുഭൂമിയിൽ കറുത്ത കുതിരകളായി ക്വാർട്ടറിലേക്ക് കുതിച്ചു കയറിയ ആഫ്രിക്കൻ ടീമും. വാക്യത്തിൻ്റെ തുടക്കവും ഒടുക്കവും ടീം വേണമോ? ഡാർക്ക് ഹോഴ്സ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ മലയാളമായിട്ടാവും കറുത്ത കുതിരകൾ വന്നത്. കുതിരയോട്ട മത്സരത്തിൽ നിന്ന് വന്ന ആ പ്രയോഗം അർത്ഥമായി ധ്വനിപ്പിക്കുന്നത് അജ്ഞാത വിജയി, അപ്രതീക്ഷിത വിജയി, അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്നൊക്കെയാണ്. നോക്കിയ ആധികാരിക നിഘണ്ടുക്കളിൽ കറുത്ത കുതിര എന്ന പ്രയോഗം കണ്ടില്ല. ഒരു ആഫ്രിക്കൻ ടീമിനെ വിശേഷിപ്പിക്കാൻ ഈ പ്രയോഗം വേണമോ എന്ന് എഴുതുന്നവർക്കും എഡിറ്റുന്നവർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ. മലയാളത്തിലാക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ബ്രൗൺ സ്റ്റഡിയെ തവിട്ട് പഠനം എന്നാക്കുമോ എന്നും ഗഹനമായി ചിന്തിക്കാം. മൊറോക്കോയുടെ ഒരു വിജയത്തെ മൊറോക്കൻ മറിമായം എന്നെഴുതി കണ്ടു. മറിമായത്തിന് ഇന്ദ്രജാലം എന്ന് അർത്ഥമുണ്ടെങ്കിലും വലിയ മായം, വ്യാജം എന്നൊക്കെയുള്ള ധ്വനി അതിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. മൊറോക്കൻ മികവിനെ മറിമായം എന്നു പറയുന്നതിൽ മുൻവിധിയും അനീതിയും നിഴലിക്കുന്നു.